മൂന്നാഴ്ച നമ്മൾ അല്പം കട്ടിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇന്ന് ഒരു ലെമൺ ടീയുടെ പരുവത്തിലുള്ളത് ചിന്തിക്കാന്ന് വിചാരിക്കാം.
For the past 3 weeks we have been learning very hard portions from the scripture. So tonight
1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. പുറപ്പാട് 19:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ.
Exodus chapter 19 verses 1 to 4, let us read it at the outset. In the third month, after the sons of Israel had gone out of the land of Egypt, on that very day they came into the wilderness of Sinai. And when they set out from Rephidim, they came to the wilderness of Sinai and camped in the wilderness. And there Israel camped in the front of the mountain. Moses went up to God, and the Lord called him from the mountain, saying, Thus you shall say to the house of Jacob, and tell the sons of Israel, You yourself have seen what I did to the Egyptians, and how I bore you on eagle's wings and brought you to myself.
ആവർത്തനം 32-ാം അധ്യായത്തിൻ്റെ 9-ഉം 32-ന്റെ 10-ഉം 9, 10, 11 വാക്യങ്ങൾ.
Deuteronomy chapter 32 verses 9, 10, and 11. For the Lord's portion is his people, Jacob is the allotment of his inheritance. He found him in a desert land, and in the howling waste of a wilderness, he encircled him, he cared for him, he guarded him as the pupil of his eye. Like an eagle that stirs up its nest, that hovers over its young, he spread his wings and caught them, he carried them on his pinions.
ഇവിടെ പുറപ്പാട് 19-ൽ ദൈവം മോശ മുഖാന്തരം പറയുന്നത്, ഞാൻ നിങ്ങളെ കഴുകന്റെ ചിറകിന്മേൽ വഹിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു.
In Exodus chapter 19, the Lord is telling to Moses that I bore you up on the wings of eagle and brought you thus far.
49 ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ യാത്ര ആരംഭിച്ചത്.
They began their journey 49 days before.
49-ാമത്തെ ദിവസത്തിൽ അവർ സീനായി പർവ്വതത്തിലെത്തി.
And on the 49th day they reached Sinai mountain.
അപ്പോൾ കഴുകന്റെ ചിറകിലാണോ അവർ വന്നത്?
So did they really fly on eagle's wings?
ഇല്ല.
No, that is not what.
അവർ നടന്നാ വന്നത്.
They were walking.
അവർ നടന്നു വന്നപ്പോൾ നീയും പറയുകയാണ്, ഞാൻ നിങ്ങളെ കഴുകന്റെ ചിറകിന്മേൽ വഹിച്ചതുപോലെ നിങ്ങളെ കൊണ്ടുവരികയായിരുന്നു.
While they were walking, still God says that I brought you as if you were born up on eagle's wings.
അങ്ങനെ കഴുകന്റെ ചിറകിന്മേൽ വഹിച്ചതിനെ കുറിച്ച് ആവർത്തനം 32 പറഞ്ഞിരിക്കുന്നത്, കഴുകൻ കൂടനക്കി കുഞ്ഞുങ്ങളുടെ മീതെ പറന്ന് പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ കൊണ്ടുവരികയായിരുന്നു.
The same subject, when it's repeated in Deuteronomy chapter 9, we say that the Lord said, just like the eagle stirs up its nest and hovers over its young, he spread his wings and carried them.
എന്താ കാക്കയുടെ ചിറകെന്ന് പ്രാവിന്റെ ചിറകെന്ന് പറയാറുണ്ട്?
Why did he not mention the wings of a crow or the wings of a dove?
സീനായ് പർവ്വതത്തിൽ അവർ വന്നപ്പോൾ സീനായ് പർവ്വതത്തിൽ ധാരാളം കഴുകന്മാർ വട്ടമിട്ട് പറക്കാറുണ്ട്.
Because when they came to the wilderness of Sinai, there were so many eagles hovering up above them.
അവർക്ക് കഴുകനെ നല്ല പരിചയമുണ്ട്.
And they were very familiar with the bird eagle.
മാത്രമല്ല കഴുകൻ ഏറ്റവും ഉയരത്തിൽ പറക്കുകയും കൂട് വയ്ക്കുകയും ചെയ്യുന്ന ജീവിയാണ്.
Not only that, eagle is a bird that flies on the very high and sets up its nest in the crags.
ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിലും മലകളിലുമൊക്കെയാണ് കൂട് വയ്ക്കാറുള്ളത്.
And it builds its nest on the highest mountain and the highest crag.
അവയ്ക്ക് താഴെയുള്ള ചെറിയ ജീവികളെ പോലും കാണാനുള്ള മാക്രോ വിഷൻ ഉണ്ട്.
And they have the macro vision to be able to see even the smallest creature down below.
ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം കഴുകനെ ഉപമിച്ച് പറഞ്ഞിട്ടുള്ളത്.
Because of these reasons, perhaps the Lord symbolized his care for the people to that of an eagle.
കഴുകൻ പറക്കാൻ പഠിപ്പിക്കും.
Here the eagle is teaching its young to fly.
അതുപോലെ ഇസ്രായേലിനെ പറക്കാൻ പഠിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു.
The Lord was really teaching Israel also in a similar way to fly.
ഈ പഠിപ്പിക്കുന്നത് പല ആൾക്കും ഇഷ്ടമല്ല.
Many people do not like someone teaching them.
നമുക്കൊരു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാണ്?
You know what is the most liked word for the children?
പിള്ളേർ തുള്ളിച്ചാടുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തുള്ളിച്ചാടും.
There is one word that will make them to skip on their legs and jump.
എന്താണെന്നറിയാമല്ലോ?
Do you know what it is?
അവധി.
That is leave, vacation.
എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് ഇഷ്ടമല്ല.
So they do not like learning.
സ്കൂളിൽ പോയാൽ പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, കഷ്ടപ്പാടാണ്.
If they go to school, they have to do homework and it is difficult.
എന്നാൽ വിശ്വാസ ജീവിതം ഒരു ട്രെയിനിങ് ആണ്.
But the believer's life is a training.
പാലന പരിപാലനം എന്ന് മലയാളത്തിൽ പറയാം. പാലന പരിപാലനം. Child training.
We see it is a child training.
അപ്പൊ ഈ മിസ്രയീമിൽ നിന്ന് സീനായിൽ വരുന്നവരെ ദൈവം അവരെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുകയായിരുന്നു.
So from Israel, from Egypt to Sinai, the Lord was teaching them and training them like a child.
ഇതിനോട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു നമുക്ക് ആദ്യം നോക്കാം.
So first let's see how many days had passed.
ഒന്നാം വാക്യത്തിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ മൂന്നാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിലെത്തി.
And in the first verse we read, in the third month of the same day on which they came out of the wilderness, they came to Sinai.
And the same day എന്ന് പറഞ്ഞാൽ,
what is the meaning of same day?
മൂന്നാം മാസം,
third month,
മൂന്നാം തീയതി,
third day of the third month.
ഇസ്രായേൽ മക്കളുടെ കലണ്ടറിൽ 30 ദിവസം ഒരു മാസത്തിനുള്ളത്.
സോ ഇൻ ദ കലണ്ടർ ഓഫ് ദി ഇസ്രായേൽസ് ദേ ഹാവ് 30 ഡേയ്സ് എ മന്ത്.
നമ്മളെ പോലെ 28 29 30 31 എല്ലാ മാസത്തിലും 30 ദിവസങ്ങൾ വീതമാണ്.
ഓൾ ഓഫ് देयर മന്ത്സ് ആർ സെയിം ഇറ്റ് ഹാസ് 30 ഡേയ്സ്.
അങ്ങനെയാണ് ഇപ്പോൾ അവർ പോകുന്നിട്ട് എത്ര ദിവസമായി?
സോ ഇഫ് ദാറ്റ് ബി സോ ഹൗ മെനി ഡേയ്സ് ഹാവ് പാസ്ഡ് സിൻസ് ദേ ഡിപ്പാർട്ടഡ്.
ഒന്നാം മാസം 14ാം തീയതി ആയിരുന്നു പെസഹ.
ഓൺ ഫസ്റ്റ് മന്ത് 14th ഡേ വാസ് ദ പാസോവർ.
അന്ന് അവർ യാത്ര പുറപ്പെട്ടു.
ദേ സ്റ്റാർട്ടഡ് ദ ജേർണി ഓൺ ദാറ്റ് ഡേ.
30 വരെ എത്ര ദിവസങ്ങളുണ്ട്?
ആൻഡ് അപ് ടു 30 ഹൗ മെനി ഡേയ്സ് ആർ ദേർ?
16 ദിവസം.
ദേർ ആർ 16 ഡേയ്സ്.
ശരിയല്ലേ?
16 ഡേയ്സ്.
കണക്ക് പറഞ്ഞല്ലേ? രണ്ടാം മാസത്തിൽ
ആൻഡ് ഓൺ ദ സെക്കൻഡ് മന്ത്
30 ദിവസം
30 ഡേയ്സ്.
അപ്പോൾ എത്രയായി? 46
46 ഡേയ്സ്.
ഇനി 10-ാമത്തെ വാക്യം നോക്കാം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായ പർവ്വതത്തിൽ ഇറങ്ങും.
First and then the Lord said to Moses, go to the people, consecrate them today and tomorrow and let them wash their clothes and let them be ready for the third day. On the third day the Lord will come upon Mount Sinai.
അപ്പോൾ 16 plus 30 46 പിന്നെ 3-ാമത്തെ ദിവസം
and the third day.
അപ്പോൾ എത്രയായി?
49
49 ദിവസം
49 days.
അപ്പോൾ ദൈവം പറയുകയാണ് 49-ാമത്തെ ദിവസം
God is saying on the 49th day
ഞാൻ പ്രത്യക്ഷനാകും.
I will appear.
16, 30, and 3. പിന്നെ എങ്ങനെയാണ് നടന്നത്?
Then how were they led?
പ്രാവിന്റെ ചിറകിന്മേൽ.
Up by on the wings of a dove.
ഒരു ആലങ്കാരിക പ്രയോഗത്തിൽ ഞാൻ പറയാണ്, 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു.
On the 50th day the Holy Spirit descended.
50-ാം ദിവസം ദൈവം ഇറങ്ങി വന്നു.
Benefit.
എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നു.
But after the Lord resurrected on the 50th day the Holy Spirit descended.
ആ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
And the Holy Spirit is still leading us.
നമ്മൾ റോമാലയർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്.
We read like this in Romans chapter 8.
14-ാമത്തെ വാക്യത്തിൽ ആത്മാവ് നടത്തുക.
We see Romans 8:14 the Spirit is leading us.
അപ്പോൾ ഇസ്രായേലിനെ യാക്കോബിനെ ഇസ്രായേലിനെ കഴുകന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ദൈവം നമ്മയും ഇങ്ങനെ പറക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും.
And just like God taught Jacob and the sons of Israel stirring up their nest and teaching them to fly, God is teaching us also to fly.
ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്.
Coming back to the subject.
ഈ കഴുകൻ കുഞ്ഞുങ്ങളെ എങ്ങനെ പറക്കാൻ പഠിപ്പിക്കുന്നത്?
How does the eagle teach its young ones to fly?
നിങ്ങൾ കാക്ക കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത്
കണ്ടിട്ടുണ്ടോ? Have you seen how crow teaches its young one to fly?
രസകരമായ ഒരു കാഴ്ച.
And that is an interesting sight.
കാക്കയുടെ മുട്ട വിരിഞ്ഞു അതിന് പറക്കാനുള്ള പ്രായമാകുമ്പോൾ
when the egg is ready and the young ones come out
ആ കുഞ്ഞിനെ
it will drop its young to the
നൂറ് കണക്കിന് കാക്കകൾ പറന്നു വരും.
And hundreds of crows encircle them.
അതൊരു വലിയ പെരുന്നാളാണ്.
And that is a big festival for them.
ആ പെരുന്നാൾ ഒന്നോ രണ്ടോ ദിവസം കാണത്തുള്ളൂ.
But the eagle is not like that.
7 ദിവസം കൊണ്ടാണ് പറക്കാൻ പഠിക്കുന്നത്.
It learns flying in 8 days. 7 days.
7 ദിവസം.
7 days.
അപ്പോൾ ആലോചിച്ച് നോക്കണം, ഈ തള്ള ഈ കുഞ്ഞിനിങ്ങനെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്നതിന് തീറ്റി കൊടുത്ത് 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 അതിനെ വളർത്തി
and gets it ready to the stage to fly.
അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ.
And one morning
ഈ കുഞ്ഞ് അവിടെ ഇരുന്നപ്പോൾ ഈ കൂട് ഇങ്ങനെ
ഇളകിക്കൊണ്ടിരിക്കുകയാണ്.
യാതൊരു മനസ്സിലും എന്നോടില്ലേ?
You do not have any mercy towards me.
ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ എന്നെ താഴ്ത്തുന്നത്?
Is it because any fault that I committed on hundreds of
down
like this?
100 കണക്കിന് അടി ഉയരത്തിൽ ഇങ്ങനെ താഴോട്ട് വീഴുക.
And it is falling down hundreds of feet to the depth below.
ഭൂമിയിൽ വന്ന് പതിക്കാറാകുമ്പോൾ
and just about it's going to hit the ground.
ഈ കുഞ്ഞിനെ ജാഗാൻ പോവാ.
The young one is sure it will die.
പക്ഷേ ആ കുഞ്ഞിന്റെ മീതെ തള്ള ഇങ്ങനെ പറന്നു വരുന്നുണ്ട്.
But just the mother eagle is hovering over the young one.
നേരത്തെ വീണ് ചാകാറാകുമ്പോൾ
just at the time when it's going to hit the ground the eagle would come beneath the young one and lift it upon its wings
angane edutha uyarathil koodinagathane undavum
and once again it would take it back up into the high nest
thalla poi nalla theetiyo kondu kodukku
and again give it good food to eat
prashnam theerthu
and the problem resolved
randam divasam
the second day
veendum koodalagi
again the nest is
pinna thaavottu
again it's dropped down
thalla fifth theetiyo koodu kondu vechu
and the mother would hover and pick up its young before it hits the ground
5, 6, 7-aamatha divasamayi
there is no need for the mother to bear its young on its wings
matte kalganmare pole adu parannu 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 angu yeru
and it can fly just like any other eagle to the heights
ingeneyana israelina ee 49 divasam deivam nadathina
now this is how the lord led israel for the 40 years
ശരിയാണോ?
Is it
കേൾക്കോട്ടെ, ഇതിനോടകം ദൈവം വരെ നടന്നു.
The Lord had led them through seven trials.
ആ ഏഴ് കാര്യം ഞാൻ പറയാൻ പോവുകയാണ്.
And I'm going to relate those seven trials.
അപ്പോൾ ദൈവം ഇസ്രായേലിനെ ഇങ്ങനെ ചെറിയന്മാർ കൊണ്ടുപോയി അവരെ കൂടെ ഇളക്കിയോണ്ട് നമുക്ക് എന്തായാലും.
So the Lord, even in our lives, the Lord stirs up our nest.
നമ്മൾ വളരെ സുഖകരമായി ജീവിക്കുന്ന കംഫർട്ട് സോണിലാണെന്ന് വിചാരിക്കുമ്പോൾ,
when we think that we are in a comfort zone,
അപ്രതീക്ഷിതമായ സമയത്ത്,
unexpectedly,
നമ്മുടെ സുഖജീവിതത്തിന്റെ കൂടുകൾ ദൈവം ഇളക്കും.
The Lord will stir up the comfort zone of our living.
ആ കുഞ്ഞിനെ പോലെ നാം നിലവിളിക്കും.
And we will wail out like the young
man. Karayum.
We will weep.
Enda nammal chodikkum.
We will ask him why.
Devam enna kai vittu nu chodikkum.
Lord, have you let go of me?
Patta devam kai vittilla.
But the Lord has not given up on us.
Or ammaye pole snehikkana nammal devam.
He is loving us just like a mother.
Thanne chiragin mel namme vahikkum.
And he will yet again bear us up on the wings.
Endru vendiyana.
What is it that for?
Paalum theenum ulla kanalil namme ettalam.
To lead us to the land that flows with milk and honey.
Avadi ettanamengil parishilanam avashyam.
And if we have to reach unto that place, we need this training.
Angana kai ആളുകൾ ദൈവം എത്രയോ പ്രാവശ്യം നമ്മുടെ കൂടുകളിൽ ഇളക്കിയിട്ടുണ്ട്.
During the past days, how many times the Lord has stirred up our nest.
പരിശീലനം പൂർത്തിയാകുന്നതുവരെ അവൻ ഇളക്കിക്കൊണ്ട്.
He will stir up the nest till the training is complete.
അങ്ങനെ ഓരോ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും,
and when we pass through each and every trial,
എന്റെ ജീവിതത്തിന്റെ കൂട് ദൈവം ഇളക്കുകയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാം.
We have to understand the Lord is stirring up our nest and be grateful to the Lord.
ഇസ്രായേലിനെ അങ്ങനെ ദൈവം നടത്തിയ ഏഴ് പരിശീലന കളരികളെ കുറിച്ച് ഞാൻ പറയാൻ
പോകുന്നു. I just want to point out to you the seven training grounds through which the Lord led Israel.
എല്ലാം നമുക്ക് വായിക്കാൻ നേരെയല്ല, ഞാൻ അധ്യായവും വിഷയവും മാത്രം പറയാം.
I will just touch upon the chapter and the topic.
പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിലാണ് ആദ്യത്തെ സംഭവം കാണുന്നത്.
Exodus chapter 14, we witness the first event.
12-ാം അധ്യായത്തിൽ അവർ വീണ്ടെടുക്കപ്പെട്ടു.
On the 12th they were delivered.
13-ാം അധ്യായത്തിൽ അവർ ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്.
And 13 they start their journey.
ഈജിപ്തിലെ റമസേസിൽ നിന്ന് അവർ ചെങ്കടലിന്റെ കരവരെ വന്നു.
And from Ramesses in Egypt they reach unto the shores of the Red Sea.
ചെങ്കടൽ തീരത്ത് വന്നു.
And they are on the shores of the Red Sea.
വഴിമുട്ടി.
And now the way is blocked.
ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാൻ കഴിയാതെയായി.
They cannot put one feet forward.
പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും.
And looking back there is the army of Pharaoh.
മുൻപിലേക്ക് നോക്കുമ്പോൾ ചെങ്കടൽ.
And before them are the waters of the Red Sea.
മുൻപോട്ട് പോകാനുമല്ല പുറകോട്ട് പോകാനുമല്ല.
Neither can they go back nor forward.
അവർ നിലവിളിച്ചു.
And they wailed.
നിരാശ.
And desperation.
നിരാശ.
They despaired.
ജീവിതത്തിൽ ഒന്നാമതായി നാം നേരിടേണ്ടി വരുന്നതായ പ്രതിസന്ധി നിരാശയാണ്.
The first difficulty we have to encounter in our life is desperation.
ജീവിതത്തിലെ പ്രതിസന്ധികൾ മുമ്പോട്ട് പോകാൻ കഴിയയില്ലെന്ന് വിചാരിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ നിരാശാബോധം നമ്മെ ഭരിക്കും.
When we are overruled by the thought that we cannot go forward, we will be overcome with desperation.
ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ,
when we encounter failures,
നഷ്ടം സംഭവിക്കുമ്പോൾ,
when we encounter losses,
പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ,
when we encounter opposition,
മാരകമായ രോഗങ്ങൾ,
when we encounter critical sicknesses,
വഴിമുട്ടി എന്ന്
തോന്നുന്നു, we think that the way is over,
ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നു,
and we think that there is no way we can go forward,
ആ സമയത്താണ് പിശാച് പ്രവർത്തിക്കുന്നത്.
That is the time when devil begins his work.
നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ,
if you are the child or the daughter of God,
എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ദൈവം അനുവദിക്കുന്നു?
Why God is allowing all these things?
നിരാശ.
Desperation.
ലോകത്തിലെ ആളുകൾ ആ സമയത്താണ് ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
And that is the time the worldly people contemplate ending their lives.
എന്നാൽ ദൈവമക്കളുടെ ആശ്രയം എന്താണ്?
But for the children of hope, what is their hope?
ദൈവം മോശയോട് പറഞ്ഞു,
God said to Moses,
യഹോവ നിങ്ങൾക്ക് വേണ്ടി പൊരുതും.
The Lord will fight for you.
ഞാൻ ഈ വാചകങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് സ്ത്രീകളുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ജേതാവായിട്ട് ജെമീമയെ കുറിച്ചാണ് ഓർത്തത്.
When I was just thinking about this portion, the thought about the cricket, women's cricket, Jemima, she came into our mind.
ഏറ്റവും നല്ല ക്രിക്കറ്റർ ആയിട്ട് സ്ത്രീകളുടെ ഇടയിൽ അവളായിരിക്കുക.
She is the best women's Indian cricketer.
അവൾ നേരിട്ടതായ ഹ്യൂമിലിയേഷന് കണക്കില്ല.
There is the humiliation countless that she had to encounter.
അവളെ കളിക്കാൻ വിടാതിരിക്കാൻ RSS കാർ ശ്രമിച്ചു.
RSS were trying that to prevent her from playing.
ഒറ്റ കാരണം അവൾ ക്രിസ്ത്യാനിയാണ്.
The only reason she was a Christian.
അങ്ങനെ ക്രിസ്ത്യാനി പോയി കളി ജയിക്കണ്ട.
Christian does not have to go and shine.
ദൈവം വഴി ഒരുക്കി.
But God prepared away.
അവൾ ഒന്നാമതെത്തി.
She reached first.
Best cricketer ആയി.
She became the best cricketer.
അവളുടെ അഭിമുഖത്തിൽ അവൾ ആദ്യം
ആക്ക്. And in her speech she said,
I thank Jesus.
I thank Jesus.
ഞാൻ യേശുവിനെ നന്ദി പറഞ്ഞു. അവൾ പറഞ്ഞ രണ്ടാമത്തെ വാചകം തോന്നുന്നു.
The second sentence she said,
എനിക്ക് കളിക്കാൻ ധൈര്യം ഉണ്ടായത് വാക്യം എന്നെ ധൈര്യപ്പെടുത്തി.
This verse encouraged me.
The Lord will fight for me.
ദൈവം എനിക്കായിട്ട് പൊരുതും.
ദൈവം എനിക്ക് വേണ്ടി പൊരുതി.
Lord fought for her.
മഹത്വം യേശുവിന്.
And glory unto God.
ഇസ്രായേലിന്റെ വഴിമുട്ടി നിന്നപ്പോൾ,
and through the middle of the Red Sea,
ജനത്തിന് അക്കരെ കടക്കാൻ കഴിഞ്ഞു.
They were able to cross the other shore.
നമ്മൾ പാടാറുണ്ടല്ലോ.
We usually sing this song.
ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി
ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയ.
പതറുകയില്ല ഞാൻ,
പതറുകയില്ല ഞാൻ, പ്രതികൂല മനവതി വന്നിടിലും വീഴുകയില്ല ഞാൻ കഷ്ടതയാനവതി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോത്തിടും എന്നാതൻ നടത്തിടും അന്ത്യം വരെ.
ചെങ്കടൽ ഒരു അടഞ്ഞ അധ്യായമല്ല.
The Red Sea is not the last chapter.
വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാ.
It is just a means to victory.
ദൈവം അത്ഭുതം പ്രവർത്തിച്ചു.
The Lord performed a miracle.
ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു.
And the Red Sea parted.
അതിനേക്കാൾ വലിയ അത്ഭുതമല്ലേ ചെങ്കടൽ കൂടി ചേർന്നത്?
And isn't it a greater miracle that the Red Sea joined together back?
ശത്രു പരാജയപ്പെട്ടു.
And the enemy was defeated.
ഫറവോനും സൈന്യവും ഇരുമ്പ് രഥങ്ങളും എല്ലാം ചെങ്കടലിന്റെ ആഴങ്ങളിൽ.
Pharaoh, the army and the iron chariots went into the depths of the Red Sea.
ദൈവജനം അക്കരെ എത്തി പാട്ട് പാടി ദൈവത്തെ മഹത്വം.
And the children of God crossed to the other shore. They sang and praise God.
ജീവിതത്തിലെ നിരാശകളെ മാറ്റാൻ നല്ലവനായ ദൈവമുണ്ട്, അവൻ നമ്മുടെ കൂടെ ഇളക്കുകയാണെന്ന് മനസ്സിലായി.
And we should understand that God is there. He is stirring up a nest and it is possible for him to transform our despair into joy.
അവരുടെ യാത്ര അവിടെ തുടർന്നു.
And they are continuing their journey.
അടുത്തതായിട്ട് അവരെത്തിയ സ്ഥലത്തിന് പേര് മാറ എന്ന.
And then the place they reached is Mara.
അത് പുറപ്പാട് 15-ാം അധ്യായത്തിലാണ്.
We find that in Exodus chapter 15.
ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ ജയാളികളെ പാട്ട് പാടി കയ്യിൽ തപ്പുമൊക്കെ എടുത്ത് പാടി അങ്ങോട്ട് പോവുക.
ആഫ്റ്റർ എ ബിഗ് പ്രോബ്ലം എൻകൗണ്ടേർഡ് ദേ ആർ സിംഗിങ് വിത്ത് ദ ടാംബറിൻസ് ആൻഡ് ദേ ഗോയിങ് ഫോർവേർഡ്.
മാറായി ചെന്നപ്പോൾ വെള്ളമുണ്ട്.
ബട്ട് വെൻ ദേ വെന്റ് ടു മാറ ദേർ വാസ് വാട്ടർ.
പക്ഷേ കുടിക്കാൻ പറ്റിയില്ല.
ബട്ട് ദേ കുഡ് നോട്ട് ഡ്രിങ്ക് ഓഫ് ഇറ്റ്.
കൈപ്പാണ്.
ഇറ്റ് ഈസ് ബിറ്റർ.
മാറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൈപ്പാണ്.
ദ മീനിംഗ് ഓഫ് ദ ടേം മാറ ഇറ്റ്സെൽഫ് ഈസ് ബിറ്റർ.
ആഹാരം കഴിക്കാതെ പല ദിവസങ്ങൾ ജീവിക്കാം.
ദേ കാൻ ലിവ് വിതൗട്ട് ഈറ്റിംഗ് ഫുഡ്.
പക്ഷേ വെള്ളം കുടിക്കാതെ എങ്ങനെ ജീവിക്കും?
ബട്ട് ഹൗ കാൻ ഹി ലിവ് വിതൗട്ട് ഡ്രിങ്കിംഗ് വാട്ടർ.
അവർ നിലവിളിച്ചു.
ആൻഡ് ദേ വീപ്ഡ് അണ്ടർ ദ ലോ.
ദൈവം കൂടെ ഇളക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായില്ല.
ദേ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് ഈസ് യെറ്റ് സ്റ്റേറിംഗ് ദ നെസ്റ്റ്.
ആ തള്ളക്കഴുകനെ പോലെ കൂട് ഇളക്കി.
ദ ലോർഡ് സ്റ്റേർഡ് ദ നെസ്റ്റ് ലൈക്ക് ദ മദർ ഈഗിൾ.
അവരെ കരയാൻ അനുവദിച്ചു.
ആൻഡ് മേഡ് ദം ടു വെയിൽ ആൻഡ് ലാമെന്റ്.
എന്തിന് ജീവിതത്തിൽ കയ്പുകൾ ഉണ്ടായി?
വൈ ബിറ്റർനെസ് ഇൻ മൈ ലൈഫ്.
നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള കയ്പുകൾ ഉണ്ടാകും.
ദേർ കുഡ് ബി ബിറ്റർനെസ് ഇൻ അവർ ലൈഫ് ഡിഫറെന്റ് ടൈപ്സ്.
അവർ കൂട് ഇളക്കുകയാണെന്ന് ഓർത്തിരിക്കണം.
ബട്ട് റിമെമ്പർ ദ ലോർഡ് ഈസ് സ്റ്റേറിംഗ് അപ്പ് യുവർ നെസ്റ്റ്.
ഒരിക്കൽ നവോമി മോവാബിൽ നിന്ന് മടങ്ങി വരുമ്പോൾ,
വൺസ് വെൻ നവോമി വാസ് റിട്ടേണിംഗ് ഫ്രം മോവാബ്,
ബേത്ലഹേമിലേക്ക് എത്തി.
ഷീ റീച്ച്ഡ് ദ ബേത്ലഹേം.
പട്ടണത്തിലെ ആളുകളെല്ലാം വിളകി.
ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ ടൗൺ ദേ ഓൾ വർ എക്സൈറ്റഡ്.
അവർ ആകാംക്ഷയോടെ അവളെ കണ്ടു, അവളെ വിളിച്ച് നവോമി നവോമി.
ആൻഡ് ലോങ്ങിംഗ്ലി ദേ കോൾഡ് ഔട്ട് അൺടു ഹർ നവോമി നവോമി.
നവോമി എന്താ പറഞ്ഞത്?
ബട്ട് വാട്ട് ഡിഡ് നവോമി
സേ? എന്തിനാ നവോമി എന്ന്
വിളിക്കുന്നത്? വൈ ഡു യു കോൾ മീ നവോമി?
നവോമി എന്ന് പറഞ്ഞാൽ പ്ലസന്റ് എന്നാണ് അർത്ഥം.
ദി മീനിംഗ് ഓഫ് ദി നെയിം നവോമി ഈസ് പ്ലസന്റ്.
എന്ത് പ്ലസന്റ് ആണ് ജീവിതത്തിൽ?
വാട്ട് ഈസ് പ്ലസന്റ് ഇൻ മൈ
ലൈഫ്? എന്നെ മാറ എന്ന് വിളിക്കേ?
കോൾ മീ മാറ.
അത്യുന്നതൻ എന്നോട് കൈപ്പായി പ്രവർത്തിച്ചു.
ബിക്കോസ് ദി ഹൈയസ്റ്റ് വൺ ഹാസ് ഡെൽറ്റ് ബിറ്റർലി വിത്ത് മീ.
മനോഹരമായ ബേത്ലഹേമിൽ നിന്ന്, അപ്പത്തിന്റെ വീട്ടിൽ നിന്ന്,
ഫ്രം ദി ഹൗസ് ഓഫ് ബ്രെഡ് ബേത്ലഹേം,
ദൈവം വെറുക്കുന്ന മോവാബിലേക്ക് പോയപ്പോൾ,
വെൻ ദേ വെന്റ് ടു മോവാബ് ദ പ്ലേസ് ലോർഡ് അബ്ഹോസ്,
ദൈവത്തെ ദേവാലയത്തെ വിട്ടു പോയപ്പോൾ,
വെൻ ദേ ലെഫ്റ്റ് ഗോഡ് ആൻഡ് ദ ടെമ്പിൾ,
ദൈവം അവരെ കൈവിട്ടു.
ലോർഡ് gave them off.
കൂടിളക്കി.
Stirred up the nest.
എന്ത് സംഭവിച്ചു?
And what happened?
എലിമേലെക് മരിച്ചു.
എലിമേലെക് died.
ദൈവം രാജാവ് എന്ന പേരിന്റെ അർത്ഥം.
His name is God is my king.
God is no more my king.
Now God is no more my king.
ദൈവം എന്ന ദൈവം രാജാവ് അല്ലാതായി തീർന്നു.
God became no more their king.
മഹലോൻ കില്ലിയോൻ മരണങ്ങൾ.
മഹലോൻ and കില്ലിയോൻ the sons died.
മൂന്ന് മരണം.
Three deaths.
മൂന്ന് ശവപ്പെട്ടികൾ.
Three tombs.
രണ്ട് മൂന്ന് വിധവമാർ.
And three widows.
കൈപ്പ്.
Bitterness.
ഓർപ്പ വിട്ടുപോയി.
And Orpah, she left them.
Ruth ഉം നവോമിയോട് കൂടെ വരിക.
Ruth is coming along with Naomi.
പട്ടണം വിളകി.
And the whole town is excited.
കഥ നമുക്കറിയാം.
We know the story.
ദൈവം ആ ദാരുണമായ ആ കഥയെ മാറ്റിമറിച്ച് വിജയകരമാക്കി തീർത്തു.
That very bitter, despicable story, God transformed and made it into a story of victory.
രൂത്ത് ബോവസിന്റെ വയലിലെത്തി.
Ruth is reaching the field of Boaz.
Ruth Boaz's wife.
And Ruth becomes the wife of Boaz.
കഥ അവിടെ തീരുന്നില്ല.
And the story does not end there.
രൂത്തിനെ അവസാനിക്കുന്നത് എങ്ങനെയാണ്?
You know how the book of Ruth is ending.
Boaz Ruthil Obed-നെ ജനിപ്പിച്ചു.
Boaz through Ruth begot Obed.
Obed Ishai-യെ ജനിപ്പിച്ചു.
Obed begot Jesse.
Ishai David-നെ ജനിപ്പിച്ചു.
Jesse begot David.
അത്രയും കാണാനുള്ള കണ്ണേ അവർക്കുണ്ടായിരുന്നു.
They had eyesight only to see thus far.
എന്നാൽ പുതിയ നിയമം ആരംഭിക്കുമ്പോഴോ?
But when we come to the New Testament.
മത്തായി ഒന്നാം അധ്യായത്തിൽ.
Matthew chapter 1.
നമ്മുടെ കർത്താവിന്റെ വംശാവലി പറയുമ്പോൾ,
when the genealogy of the Lord is described,
ബോവസ്, ഓബേദ്, ഇശായി, ദാവീദ്, ശലോമോൻ, അവസാനം മറിയയുടെ ഭർത്താവായ യോസേഫ്.
ബോവസ്, ഓബേദ്, ജെസ്സി, ഡേവിഡ്, സോളമൻ, and finally Joseph, the husband of Mary.
ഇനി ശരിക്കും മത്തായിയുടെ സുവിശേഷം തർജ്ജമ ചെയ്യുകയാണെങ്കിൽ,
Now if you're going to rightly translate,
ദാവീദിന്റെ പുത്രനായ അബ്രഹാമിന്റെ പുത്രനായ യേശുവിനെ വംശാവലി നേരാണ് വരേണ്ടത്.
It should be David, the son of Abraham, the son of Jesus.
നമ്മുടെ പരിഭാഷയിൽ അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് അങ്ങനെയല്ല വരേണ്ടത്.
It should not come as Jesus Christ, the son of Abraham.
ദാവീദാണ് പ്രാധാന്യം.
David is important.
ദാവീദ് ഏറ്റവും വലിയ രാജാവായിരുന്നു.
Because David is the greatest king.
വലിയവനായി ദാവീദിന്റെ പുത്രൻ രാജാധി രാജാവായി വരികയാണ്.
Now the son of David, Jesus is greater than David and he is the king of king.
അപ്പോൾ ഈ നവോമിയുടെ ജീവിതത്തിൽ കയ്പ് ഉണ്ടായത് ഗുണമായിരുന്നു ദോഷമായിരുന്നു?
So the bitterness that befell the life of Naomi, did it work out for good or bad?
നവോമിക്ക് എല്ലാം കാണാൻ കഴിഞ്ഞില്ല.
Naomi was not able to see everything.
എന്നാൽ നവോമി ഇനി കാര്യങ്ങൾ മനസ്സിലാക്കും.
But Naomi will look back and realize.
അവിടെ കരയിപ്പിച്ചത് വെറുതെയല്ല.
God made her to cry for nothing.
മൂന്ന് മരണം ഉണ്ടായത് വെറുതെയല്ല.
The three deaths were not for simply for nothing.
തിരികെ വരേണ്ടി വന്നു വെറുതെയല്ല.
The fact that she had to return, that was not without meaning.
ദൈവം എനിക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുകയാണ്.
God was doing things favorable for me.
ഈ കാഴ്ച കാണാൻ നമുക്കിടയായി തീരണം.
We should have the eyesight to see this.
ജീവിതത്തിലെ കയ്പുകളെ മധുരമാക്കി മാറ്റുന്ന ദൈവം.
God who turns the bitterness into sweetness.
ആ മാറിലെ ചന്താ സംഭവിച്ചത് ഒരു വൃക്ഷം കാണിച്ചു, ആ വൃക്ഷം വെള്ളത്തിലിട്ടു.
And in Mara, God showed them a tree, the branch was cut and put into the water.
തൊട്ടപ്പുറത്ത് നോക്കിയപ്പോൾ,
and immediately when they saw,
70 ഈന്തപ്പനയും 12 നീരുറവകളും,
there were 70 date palms and fountains.
കയ്പിന് അപ്പുറത്ത് മധുരം മധുരം.
Just next to the bitterness, fruits of sweetness.
കൂടുതൽ ഇളക്കുകയായിരുന്നു.
And God was stirring up their nest.
ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം.
And let's come to the third portion.
പുറപ്പാട് 16 അധ്യായത്തിൽ
Exodus chapter 16.
മൂന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും എല്ലാം വായിച്ചു നോക്കിയാൽ,
if you read verse 2 and 3,
അസംതൃപ്തി എന്നുള്ള വാക്ക് കാണാം.
We see that the discontentment.
അവര് ആദ്യം പറയുകയാണ്, ഞങ്ങൾ കഴിയാണ്.
When we were in Egypt, we sat by pots of meat.
മൂന്നാമത്തെ വാക്യം, ഞങ്ങൾ തൃപ്തിയാകുമെന്ന് ഭക്ഷിച്ചെന്നാണ് പറയുന്നത്.
And they say that we ate till we were full.
ഇപ്പോൾ ഞങ്ങൾക്ക് ആഹാരം ഇല്ല.
But now we do not have food.
അടുത്തതിലേക്ക് വരുമ്പോൾ പറയുകയാണ്, 12-ാമത്തെ വാക്യങ്ങളെ ഞാൻ തൃപ്തരാക്കാം.
And the Lord in verse 12 he says that I will make you content, I'll fill you with bread.
ഒരു വശത്ത് അസംതൃപ്തി,
on the one side discontent.
മറുവശത്ത് ദൈവം പറയുന്നു, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ,
every morning when they woke up,
അവരുടെ വീടിന്റെ അടുത്ത്,
just beside their tents,
മഞ്ഞ് വീണു കിടക്കുന്നു.
The dew would have fallen.
വെയിൽ ഉറയ്ക്കുമ്പോൾ മഞ്ഞങ്ങ് മാറും.
And when the sun rises, the dew will go away.
ആ മഞ്ഞിന്റെ അടിയിൽ പ്രത്യേക സാധനം കിടക്കുക.
And beside the dew, a special object is lying.
നല്ല വെള്ളം നിറം വൃത്താകൃതി.
It is very white and round in shape.
അത് മഞ്ഞിന്റെ മുകളിൽ കിടക്കുക.
It is on top of the dew.
ഇവർ കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താ?
And when they saw it, they did not know. They asked, what is this?
ഇതെന്താ ഇത്?
What is this?
മന്ന.
And manna.
മന്ന എന്ന് പറഞ്ഞാൽ what is this എന്നാ?
The meaning of the term manna, ഇത് എന്താകുന്നു?
അവർക്ക് മനസ്സിലായില്ല.
They did not understand.
ആ മന്ന വെറുതെ എടുത്ത് കഴിക്കുക.
And they could just take and eat.
സംഗീതത്തിൽ പറഞ്ഞു, ദൂതന്മാരുടെ ആഹാരമാണ്.
In Psalms it said it is the food of the angels.
അപ്പോൾ സ്വർഗീയ ദൂതന്മാർ ഭക്ഷിക്കുന്ന മന്ന എത്ര വാഗൺ കണക്കിന് ഓരോ ദിവസം കൊടുക്കുന്നു.
And you know in tons of manna, which is the food, the diet of the angels of heaven were given unto them.
30 ലക്ഷം ആളുകൾക്ക് 40 വർഷം കൊടുത്തപ്പോൾ മന്ന ഇല്ലാതെയായി തീർന്നില്ല.
30 lakhs people for 40 days fed with manna, manna still did not cease.
തൃപ്തിയാക്കിയോ?
Did he fill them up?
തൃപ്തിയായി.
They were content.
ഇറച്ചി വേണോ എന്ന് പറഞ്ഞു.
They said they wanted meat.
ദൈവം പറഞ്ഞു, പിടിച്ചോ.
And God
ഒരു വട്ടം പൊങ്ങി പറന്നുകൊണ്ടിരിക്കുക.
And they are just 1 feet above the ground hovering.
കാടപ്പക്ഷിയെ പിടിക്കാൻ കിട്ടുന്നില്ല, വളർത്തുന്നതിനെ പോലും പിടിക്കാൻ കിട്ടുന്നില്ല.
It is not very easy to catch a quail.
പിടിക്കാവുന്ന പോലെ ഇങ്ങനെ ഒന്നരയുടെ പൊക്കത്തിൽ ഇങ്ങനെ നീക്കുക.
But almost 1.5 feet
കൂടി പോയി.
And the measure of their diet was too much.
നമ്മൾ എന്താ വായിക്കുന്നത്?
And what do we read?
മൂക്കിക്കൂടെ വന്നത്.
It came out through their nose.
അതങ്ങനെ കഴിക്കുന്ന മൂക്ക് കഴിക്കറിയാൻ പാടില്ല.
I do not know how that could happen.
ഈ
measure that it came out.
അതിനു മാത്രം ദൈവം കൊടുത്തു.
God gave them so much.
ദൈവം തരുമ്പോൾ,
and when God gives,
ലോഭമില്ലാതെ തരിക.
He is giving without any kind of deer.
ഇതിനോട് ആവശ്യം പോലെ തിന്നാൻ പറഞ്ഞു കൊടുത്തു.
He can eat so that they could say this is enough, Lord.
അസംതൃപ്തികൾ മൂലം കൂടുതലെ ദൈവം ഇളക്കും.
And even through discontent God will stir in chapter 16 only.
ദൈവം പറഞ്ഞു, 6 ദിവസം നിങ്ങൾ മന്ന പെറുക്കുക.
6 days you have to take the manna. One omer for one person.
ഒരാൾക്ക് ഒരു ഇടങ്ങഴി, ഓരോ ഇടങ്ങഴി വീതാണ് മാവ് എടുത്തത്.
ബിക്കോസ് ഏബ്രഹാം വെൻ ഹി പ്രിപ്പയർഡ് ദി ഫുഡ് ഫോർ ദി 3 angels, ഹി ടുക്ക് 1 omer ഓഫ് ഫ്ലോർ.
അതുകൊണ്ട് തലമുറയിലെങ്കിലും കടക്കാർ ഓരോ ഇടങ്ങഴി കൊടുക്കും.
ആൻഡ് ദേർഫോർ ബിക്കോസ് ഓഫ് ദാറ്റ് വെൻ ജനറേഷൻസ് പാസ് ഗോഡ് റിട്ടേൺ ദി സെയിം
മാനിക്കും.
ദെൻ ഐ വിൽ ഓണർ.
ഇവിടെ ഇങ്ങനെ പലരുടെ മാതാപിതാക്കന്മാരൊക്കെ ദൈവദാസന്മാരൊക്കെ
സൽക്കരിച്ചിട്ടുള്ളവരാണ്.
എന്റെ മാതാപിതാക്കന്മാർ ധാരാളം ആളുകളെ
ശുശ്രൂഷിച്ചിട്ടുണ്ട്.
അതിന്റെ നന്മകളെ ഞാൻ അനുഭവിക്കുന്നത്.
And I am enjoying the blessing.
നാം ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ കെയർ ഓഫിലാണ് നമുക്ക്
കിട്ടുന്നത്. And if you are enjoying anything, it is on behalf of our parents.
പക്ഷേ ആറ് ദിവസം പെറുക്കാൻ പറഞ്ഞു.
God asked them to gather only for 6 days.
ശനിയാഴ്ച പെറുക്കരുത്.
You should not gather on the Sabbath.
വിശുദ്ധ ശബത്ത.
Because it is the holy Sabbath.
വെറുതെ ഇരുന്നാ മതി.
You should just rest.
നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്താ മതി.
Just remember the ways God led and praise him. Thank you.
ചില ആളുകൾ പിറ്റേ ദിവസം പെറുക്കാൻ പോയി.
But some people went on the Sabbath also.
കുറേ പേരെ പിറ്റേ ദിവസം സൂക്ഷിച്ചു വെച്ചു.
Some gathered more for the next day.
നാളെ എന്ത് സംഭവിക്കും?
What will happen tomorrow?
നാളെക്കുറിച്ചുള്ള ആശങ്കകൾ.
They were anxious about tomorrow.
ദൈവം പറഞ്ഞു കരുതണ്ട.
But the Lord said do not provide
ഞാൻ കരുതിക്കോളാം.
I will provide for you.
അവൻ നിങ്ങൾക്കായി കരുത്.
They did not agree. Because he cared for you.
സകല ചിന്താകുലം അവന്റെ മേലിട്ടുകൊണ്ട്
cast all your burdens upon him.
ഇവരെ നാളെ കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ വേദനിപ്പിക്കാറില്ലേ?
The anxieties of tomorrow they burden us, don't they?
എന്തിനെ ഇങ്ങനെ കരുതുന്നു? മക്കളെ ദൈവം തന്നതാണെങ്കിൽ
if God is the one who granted the children,
അവരെ കാര്യം ദൈവം നോക്കുകയല്ലേ?
God will take care of them.
നമ്മുടെ ചെറിയ
the Lord.
മക്കളെ വിവാഹത്തിന്റെ കാര്യം
the marriage of our children.
വിദ്യാഭ്യാസത്തിന്റെ കാര്യം
their education.
ഇതെല്ലാം നടത്താൻ ദൈവം മതിയായവരെ കൂടിയാ കൊളസ്ട്രോളും കൂടുക.
Because of unwanted anxiety, BP, cholesterol, all of this is shooting up.
ശമനസിൽ ലവലേശം ഭാരമില്ല നാളയെ കൊ നാളും ദൈവമെന്നെ പോറ്റും. അഞ്ചാമത്തെ കൂടടക്കിയത്
ദി ഫിഫ്ത്ത് ഒക്കേഷൻ വേർ ദി ലോർഡ് ഈസ് സ്റ്റിയറിംഗ് അപ്പ് ദി നെസ്റ്റ് റിഫീദിം.
വെള്ളമില്ല.
There is no water.
ഒരിടത്ത് വെള്ളം ഉണ്ടായിരുന്നു കയ്പായിരുന്നു.
ഇൻ വൺ പ്ലേസ് ദേർ വാസ് വാട്ടർ ബട്ട് ഇറ്റ് വാസ് ബിറ്റർ. വി സീ ദാറ്റ് ദേ ക്വാറൽഡ് ഇൻ ദാറ്റ്.
അവർ കലഹിച്ചു.
ദേ ക്വാറൽഡ്.
ദൈവം ചെയ്ത പരിഹാരം നമുക്കറിയാം.
And we know the remedy.
മോശയെ കൂടെ ചെന്ന് പാറയുടെ അടുക്കൽ നിൽക്കണം.
And the elders and Moses have to stand next to the rock.
പാറയെ അടിക്കണം.
And they have to and the rock that followed them.
ക്രിസ്തു ആയിരുന്നു.
It was Christ.
1 കൊരിന്ത്യർ 10 അധ്യായത്തിലുണ്ട്.
In 1 Corinthians chapter 10 we read that.
ചിലരുടെ അടുക്കൽ പോകണം.
Now we have to immediately go to a counselor.
കുടുംബ കോടതി പോകണം.
Now we have to go to the family court. The quarrel.
സഭയിൽ അങ്ങനെ ആളുകളെ ആക്കിയിരിക്കുന്നത്.
God, that's why he has placed people in the
ദൈവം കൃത്യമായിട്ട് പറയാം മിടുക്കന്മാരെ വിളിക്കണം.
And bring God did not call for the smart ones.
മൂപ്പന്മാരെ വിളിക്കണം.
He said call for the elders.
സഭയിലെ മൂപ്പന്മാരെ
bring the elders.
കലഹത്തിന് പരിഹാരം ഉണ്ടാക്കണം.
And bring a remedy for quarrel.
അവർ ശാന്തതയോടെ കാര്യങ്ങളിൽ ഇടപെടണം.
And they have to deal quickly.
ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം.
And they have to find a solution.
ആത്യന്തികമായിട്ട് എന്ത് പരിഹാരമാണ് അവർക്ക് നൽകാൻ? പിളർന്ന ഒരു പാറ.
There is the broken rock.
പിളർന്ന ഒരു പാറയെ നിന്നെ ഞാൻ
rock-നെ
പാടാറുണ്ടല്ലോ.
Let me hide myself.
ആ പാറ പിളർന്നത് അത് പരിഹാര മാർഗമായിട്ട്
ചൂണ്ടിക്കാണിക്കണം.
അവരെ കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നം ഒരു കലഹവും ഇല്ല.
പോരാട്ടം.
ആറാമത്തെ കാര്യം പതിനേഴാമത്തെ
അധ്യായം
ആരാണ് ഇസ്രായേൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ
while the Israel was
journeying നേർക്കുനേരെ വന്നു യുദ്ധം.
They were the ones who came from behind and attacked them. The but this is called as an ambush.
അപ്രതീക്ഷിതമായ സമയത്ത്
unexpected time
പോരാട്ടങ്ങൾ ഉണ്ടാവുക.
They are faced weak.
നമ്മുടെ ജീവിതങ്ങളിലും പലപ്പോഴും പല ബലഹീന വശങ്ങൾ കണ്ടേക്കാം.
ഈവൻ ഇൻ അവർ ലൈഫ് വി ഹാവ് വീക്കർ സൈഡ്.
അതിന് നിസ്സാരമായിട്ട് കണ്ടേക്കാം.
വി മൈറ്റ് തിങ്ക് ഇറ്റ് ഇസ് വെരി ലിറ്റിൽ.
പുറകിലുള്ള ആളുകളെ അല്ലേ കൊന്നത്?
ഇറ്റ് ഇസ് ഓൺലി മെനി പീപ്പിൾ തിങ്ക് ഇറ്റ്സ് ഓക്കെ.
പക്ഷേ പുറകിലുള്ള ആളുകളെ കൊന്നാൽ
ബട്ട് ഇഫ് ദി പീപ്പിൾ ഓൺ ദി ബാക്ക് ആർ
കിൽഡ് മുൻപിലുള്ളവർ ചതറി ഓടും.
ദി പീപ്പിൾ ഇൻ അവർ ഓട്ടർ റൺ
ശത്രു വിജയിക്കാനിടയായി തീരും.
ആൻഡ് ദാറ്റ് വിൽ ബി എ വേ ഫോർ ദി എനിമി ടു
നമ്മുടെ ജീവിതത്തിൽ ചില പേര് അവരിലൂടെ പിശാചിൽ പ്രവർത്തിക്കാനുണ്ട്.
And through them the devil can work.
ഈ പോരാട്ടങ്ങളെ
we should understand the Lord was stirring the nest.
ഏഴാമത്തെ കാര്യം പറയട്ടെ.
And seventh.
ഒടുവിലത്തെ കാര്യം വളരെ ബദ്ധപ്പാടുള്ള വർക്ക്ലോഡ് കൂടിയിട്ടിരിക്കുക.
Too much of workload for Moses.
അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് മോശമായിട്ട് വരിക.
And people are coming to try their cases.
അപ്പോൾ മോശയുടെ അമ്മായിപ്പൻ ഇത്ര വന്നു.
And in a busy man.
രാത്രിയും പകലും മുഴുവൻ ഓഫീസിലാ.
Morning and evening he is in the office.
My
son, why are you struggling so
much?
I will give you a good counsel.
One
ruler for 10
people.
And for 50, one
ruler.
And for choose leaders for
your people.
And let them judge the
people. And
what
ദൈവത്തിന്റെ വഴിയായിരുന്നു.
But was it the way of the Lord?
ആയിരുന്നു.
Was it truly the way of Jethro?
മിദ്യാനിലെ പുരോഹിതന.
He was the priest of Midian.
ആരാണ് മിദ്യാനിയർ?
Who are the Midianites?
അബ്രഹാമിനെ
കെതുറാസ് വൈഫ് ഓഫ് അബ്രഹാം ബോർ ഹിം മിദ്യാൻ.
ആ മിദ്യാനിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്.
And Midian time of Gideon the Midianites came like the sand on the seashore and they attacked the Israelites.
ആ
മിദ്യാൻ.
എന്തുകൊണ്ടായിരിക്കണം മോശ അങ്ങനെ കല്യാണം കഴിച്ചത്?
Why would Moses have entered into such a wedlock? He cannot go back to Egypt.
Israel makkal ada avdiya.
All the Israel children are there.
Avada Pharaoh gollu. Ee community.
People say that brethren community is very small.
Community cheruda.
As a small we are a small community.
Adu namakke Sippora or anugrahamayirunno.
And was Sippora a blessing for Moses?
Ningal yundichirundo
before he went to Egypt, do you know the reason why he left Sippora and the children with his father-in-law?
Ivada perinte artham kuruvi enna sparrow.
The name of Sipporah's meaning is a sparrow.
Charangiriyan pattiyala.
The sparrow cannot remain quiet.
Venadu ella paranjondirikkum.
Things needed and
namukariya Moses adu ketta thagi kettukana.
And Moses was fed up.
Thanayude vishwasam illayirunnu.
And there was no faith to kill Moses.
അപ്പം ഈ സിപ്പോറ എന്ത് ചെയ്തു?
And what did Sipporah do?
മകന്റെ അഗ്രചർമ്മം മുറിച്ചു.
So long the son was not
അപ്പോൾ ഇത്ര നാളായിട്ട് അഗ്രചർമ്മം മുറിക്കാൻ പരിച്ഛേദന ഏൽപ്പിക്കാൻ ചെന്നുകൊണ്ടാ.
So the command given to Abraham by God was on the eighth day a son should be circumcised.
അപ്പോൾ ഞാൻ വിചാരിക്കുന്നു മോശ എങ്ങനെ സിപ്പോറനെ പറഞ്ഞു കാണും.
So Moses would have said to Sipporah,
ഇനി ഭാര്യയെ
wife
ദൈവത്തിന്റെ കൽപ്പനയാണ്.
We have to observe generation after generation.
അതുകൊണ്ട് മോനെ അങ്ങ് പരിച്ഛേദന ചെയ്യാ.
So we have to circumcise our son.
സിപ്പോറ എന്ന് പറഞ്ഞു കാണും.
But what did Sipporah young son leave?
മനുഷ്യ ജുമ്മാതിരിക്കെ.
Dear husband, be quiet.
കൊച്ചിനെ മുറിക്കാനും വേദനിക്കാനും വെറുതെ
killed, I will not allow my son.
മോശ നടന്നോളാം മോശ പറഞ്ഞു.
So Moses said, okay, take him.
ഒരു മോശ കൊല്ലാൻ ദൈവം വന്നു.
And finally God came to destroy Moses.
സിപ്പോറ മോശയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നില്ല.
Sipporah was not a blessing to Moses.
തെറ്റായ ബന്ധങ്ങൾ.
In the council of Jethro.
70 നേതാക്കന്മാരെ ആക്കി.
And set up 70 elders.
ഈ 70 നേതാക്കന്മാരാണ് പിന്നീട് യേശുവിനെ കൊല്ലാനായിട്ട് വിധിച്ചത്.
And these were the 70 elders and it is at the time of Jethro the 70 group started.
അത് സന്നിധിന സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു.
That came later on to be known as Sanhedrin that
500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
1500 years down the line.
ആ സന്നിധിന സംഘം പറഞ്ഞു ഞങ്ങൾക്ക് ഏഴ് സമയങ്ങളിൽ
in the 7 times
ദൈവം ഇസ്രായേലിന്റെ കൂടെ ഇളക്കി.
The Lord stirred up the nest of Israel.
പക്ഷേ അവരെ
many shortcomings.
ഓരോ സമയത്തും ദൈവം അവരുടെ കൂടെ ഇളക്കുകയായിരുന്നു.
But in each of those occasions God was stirring the nest.
കൂടെ ഇളക്കി 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 അവരെ വിജയകരമായ കനാനിലേക്ക്
stirring their nest each time he led them victoriously to the land of Canaan by the Holy Spirit.
അതിനിടയിൽ
and in the midst of
നമ്മുടെ ജീവിതങ്ങളിലും
in our lives also
പലപ്പോഴും കൂടരകിൽ
in the behind of all of these difficulties
ദൈവത്തിന്റെ കൈ ഉണ്ടായിരുന്നു.
There is the hand of God.
ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു.
There is those
ഓരോ പോരാട്ടത്തിന്റെ നടുവിൽ
in the midst of all those oppositions
ഓരോ ഇല്ലായ്മയുടെ നടുവിൽ
in the times of all the lacks
ദൈവം ഇങ്ങ് ശീലിപ്പിക്കുക
just to teach us to fly.
നമ്മൾ പഴയ പാട്ട് മനോഹരമായ ഒരു പാട്ട് പാടാറുണ്ടല്ലോ.
There is that beautiful song in the old song.
പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ദൈവമേ കഴിഞ്ഞ നാളുകളിൽ എന്നെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ പല പണങ്ങളുടെ നഷ്ടങ്ങളുടെ ജോലിയില്ലായ്മയുടെ പല തരത്തിൽ കൂടുകളെ നീ ഇളക്കിയപ്പോൾ നന്ദി പറയാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് പൂർണ്ണ സന്തോഷത്തോടുകൂടെ ആറട്ടെ. ഇസ്രായേലിനെ ദൈവം ഏഴ് പ്രാവശ്യം സീനായിൽ എത്തിക്കുന്നതുവരെ ഈ പാട്ട് ചേർന്ന് പാടി സന്തോഷിച്ച് കൈയടിച്ച് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം.
പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു ഇളം വരിയായി അവനല്ലോ ജീവനെ നൽകിയവൻ ക്ഷമിച്ചിടുന്നു ശോകമ പിതാവിനു സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ അമ്മയെ വേണയിൽ പാലിച്ചവൻ അമ്മയെ പോലെ മനിച്ചു അപകടവേനിയമേകിയവൻ നിത്യമം ജീവനും നദിപായിയവൻ പിതാവിനെ നൽകിയവൻ സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി കുമ്പിടമവൻ മുൻപിലാംഗമായി കുമ്പിടമവൻ മുൻപില്ലാതരവായി ഹല്ലേലൂയ പാടാം മോദമോ പരമപിതാവിനു സ്തുതി പാടാം
പ്രാർത്ഥിക്കാം.